പേജ് നമ്പർ 181 ഭാഗം 18. വാടക വീട്. അടുക്കടുക്കായി പെട്ടികൾ ചേർത്ത് വച്ചതുപോലെയുള്ള അങ്ങാടി വീടുകൾക്കിടയിൽ ലൈൻ മുറികളിൽ ഒരെണ്ണം. ചെറിയ ഒരു ഇറയം, വീതി കുറഞ്ഞ തിണ്ണകൾ, ഉത്തരം താങ്ങുന്ന കമ്പിത്തൂണുകൾ, ഒരു മുറി, അടുക്കള, അടുക്കള വരാന്ത. പിൻവശത്ത് ലൈൻ മുറിക്ക് പൊതുവായൊരു കിണർ. പൊതു കുളിമുറികൾ, കക്കൂസുകൾ, എല്ലാവരുടെയും ചട്ടിക്കലങ്ങളും അമ്മിയും അലക്കുകല്ലുകളും അഴയും തുണികളും വാഴയും മുളകു തൈകളും. നാസ്തികൻ ജോർജ് പറഞ്ഞു, നട്ടെല്ലാം നിർത്തി ആൺകുട്ടിയെ പോലെ ജീവിക്കടോ. ഇപ്പൊ പരിഹസിക്കണവർക്ക് ജീവിതം കൊണ്ടാ മറുപടി കൊടുക്കേണ്ടത്. നിന്റെ നെറ്റിലത്തെ വിയർപ്പുകൊണ്ട് അപ്പം ഭക്ഷിക്കാനല്ലേ തൻ്റെ ദൈവം പറഞ്ഞേക്കണേ. ഈ പെണ്ണ് വേദനയുടെ മക്കളെ പെറ്റുവളർത്താനും ആ പക്ഷപാതി പറഞ്ഞിട്ടുണ്ട്. അതെന്തോ എനിക്കറിഞ്ഞുകൂടാ. താനായി തൻ്റെ ദൈവായി ദേ, 2 ദിവസത്തേക്കുള്ള അപ്പം തൽക്കാലം ഈ സഞ്ചിയിലുണ്ട്. ഉപ്പ്, മിളക്, അരി, പഞ്ചസാര, ചായയില, വെളിച്ചെണ്ണയും പരിപ്പും, ബാക്കിയൊക്കെ താൻ പോയി നെറ്റിവയത്ത് ഉണ്ടാക്കിക്കോ. അസ്വസ്ഥൻ, ഒരു നിലയ്ക്കും ഗതി കിട്ടാത്ത അസ്വസ്ഥൻ. അതാണ് കരീക്കൻ. അയാൾ അത് കേട്ടുപോ, കേട്ടില്ലയോ. നാസ്തികൻ ജോർജ് സഞ്ചിയും പാത്രങ്ങളും മർഖലീത്തയുടെ കയ്യിൽ കൊടുത്തു. പിന്നൊരു കാര്യം, ഈ മാസത്തെ വീട്ടുവാടുക ഞങ്ങൾ കൊടുത്തു. അടുത്ത മാസം തൊട്ട് നിങ്ങൾ കൊടുക്കണം. അതിനുള്ള വഴി കണ്ടെത്തണം. ജീവിതം ധീരമായിട്ട് ജീവിക്കാനുള്ളതാണ്ടോ, കരഞ്ഞും പിഴിഞ്ഞും കളയാനുള്ളതല്ല. ജീവിതത്തിൻ്റെ ഉള്ളിലേക്ക് കടന്നാൽ ചിരിക്കാനും സന്തോഷിക്കാനും വകയുണ്ട്. എൻ്റെ നാടകങ്ങൾ കണ്ടിട്ടുണ്ടാ? ഓരോ ഇഞ്ചിലും ജീവിക്കുന്ന മനുഷ്യരതിൽ, ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന മനുഷ്യർ. പ്രതിബന്ധങ്ങളെ പ്രതീക്ഷകളോടെ അവർ തരണം ചെയ്യുന്നു. കണ്ടിട്ടില്ലെങ്കിൽ കാണണം. എവിടെ കാണാൻ? നാസ്തികൻ ജോർജിൻ്റെ നാടക ട്രൂപ്പ് ഇല്ലാതായിട്ട് വർഷങ്ങളായി. എല്ലാ നാടകങ്ങളിലെയും മുഴുവൻ ഡയലോഗുകളും ആ മനുഷ്യന് മനഃപാഠമായതുകൊണ്ട് ഇപ്പോൾ ഒറ്റ നടൻ മതി ജോർജിൻ്റെ നാടകങ്ങൾക്ക്. ജോർജ് തന്നെ. നാസ്തികൻ ജോർജാണ് സെൻറ്റ് മേരി സ്ട്രീറ്റിലെ ഈ വീട് വാടകയ്ക്ക് എടുത്തു കൊടുത്തത്. 10 മാസത്തെ വാടക മുൻകൂറായി കൊടുത്തതും അയാൾ തന്നെ. യുക്തിവാദികൾ പിരിച്ചുണ്ടാക്കിയതാണ് 3000 രൂപ. യുക്തിവാദികളുടെയും നാസ്തികരുടെയും കയ്യിൽ നിന്ന് സഹായം സ്വീകരിക്കുന്നതിലെ വൈരുദ്ധ്യം മർഖലീത്തയെ കുഴക്കി. എവിടെന്നെങ്കിലും തുടങ്ങിയേ പറ്റൂ, കരീക്കൻ പറഞ്ഞു. അത്ര ദയനീയമായ അവസ്ഥയിലും ആ മുന്നച്ഛനും കന്യാസ്ത്രീയും നാസ്തികരെ പേടിക്കുന്നത് കണ്ട് ജോർജിന് ചിരി വന്നു. യുക്തിവാദി സംഘത്തിന് വാശിയായിരുന്നു. എങ്ങനെയും കരീക്കനെയും മർഖലീത്തയും സഹായിക്കണം. യുക്തിവാദി സംഘം ശുഷ്കിച്ച് 6 കുടുംബങ്ങൾ മാത്രമായി ആ യൂണിറ്റ് ചുരുങ്ങിപ്പോയിരുന്നു. തൃശ്ശൂരിൽ നിന്നും ആത്മാർത്ഥതയുള്ള 2-3 നാസ്തികരെത്തും. അവർ പുതു ദമ്പതികൾക്ക് ആശംസകൾ നേരും. പണമായിട്ടോ വസ്തുക്കളായിട്ടോ അവരവരുടെ കയ്യിലൊതുങ്ങിയ സഹായം എല്ലാവരും കൊടുക്കും. ഒരു ചായയും 2 ബിസ്ക്കറ്റുകളും കഴിച്ച് പിരിയും. ഇത്രയും ചെയ്തില്ലെങ്കിൽ ആളുകൾ മർഖലീത്തയും കരീക്കനെയും അംഗീകരിക്കില്ല. നിങ്ങൾ ഏത് പള്ളിയിലാണ് കല്യാണം കഴിച്ചേ? അവർ ചോദിക്കും. കരീക്കനും മർഖലീത്തയ്ക്കും ഉത്തരം കിട്ടില്ല. പള്ളിയിലല്ലെങ്കിൽ വേണ്ട, രജിസ്റ്ററിൽ കല്യാണം കഴിച്ചിട്ടുണ്ടാ? ആളുകൾ വീണ്ടും ചോദിക്കും. 4 ആൾ അറുകെ യുക്തിവാദികൾക്ക് നടുവിലാണ് ഞങ്ങൾ വിവാഹിതരായത് എന്ന് മുഖത്തെ നോക്കി പറഞ്ഞാൽ ആരും വാലുമടക്കും. ധീരമായൊരു പ്രവർത്തനമാണത് എന്ന് മിണ്ടാതെ അംഗീകരിച്ചോളും. മർഖലീത്ത സമ്മതിച്ചില്ല. 1, കരീക്കനും അവളും വിവാഹത്തെ പറ്റി ഇതുവരെ സംസാരിച്ചിട്ടില്ല. വിവാഹം, അത് പള്ളിയിലായാലും രജിസ്റ്റർ ഓഫീസിലായാലും വിവാഹം വഴിക്കാണ് ഒന്നിച്ച് ജീവിക്കേണ്ടത് എന്ന് തീരുമാനിച്ചിട്ടില്ല. കരീക്കൻ്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥയിൽ ഇതൊന്നും സംസാരിക്കാൻ പറ്റില്ല. അല്ലെങ്കിലും 2 പേർ ഒന്നിച്ച് ജീവിക്കുന്നതിന് അവർ ഒന്നിച്ച് ജീവിക്കുന്നു എന്നത് തന്നെയാണ് സാക്ഷ്യം. മർഖലീതയുടെ കടുംപിടുത്തം നാസ്തികൻ ജോർജിനെ അടക്കം എല്ലാവരെയും നിരാശപ്പെടുത്തി. യുക്തിവാദ പ്രവർത്തനങ്ങൾക്ക് ഉണർവും ഉത്സാഹവും കൊടുക്കുന്ന ഒരു കാര്യമായേനെ അത്. അതുമല്ല, വിവാഹം കഴിക്കാതെ തന്നെ ഒന്നിച്ചു ജീവിക്കുന്ന തരം കടന്ന പുരോഗമനം അവരിൽ ചിലർക്ക് ദഹിച്ചുമില്ല. ഞാനോ കരീക്കനോ യുക്തിവാദികളല്ല, അത് നിങ്ങൾ മനസ്സിലാക്കണം, മർഖലീത പറഞ്ഞു. നാസ്തികൻ ജോർജിൻ്റെ കൂടെ മർഖലീത്തയും കരീക്കനും സെൻറ് മേരീസ് അങ്ങാടിയിൽ പ്രവേശിച്ച നിമിഷം ആണും പെണ്ണും കുട്ടികളും വയസ്സായവരും കാഴ്ച കാണാൻ നിരന്നു. അവർക്ക് പുച്ഛവും പരിഹാസവും അടക്കി വയ്ക്കാൻ കഴിഞ്ഞില്ല. കുറച്ചു ദിവസം നമ്മൾ ഇവരിൽ ഒരാളായി മാറുന്നത് വരെ, അത് കഴിഞ്ഞാൽ അവർ നമ്മളെ സ്നേഹിക്കും, മർഖലീത പറഞ്ഞു. അവൾ അയാളുടെ കയ്യിലെ പിടുത്തം മുറക്കി. കുറച്ചൊന്ന് ബലം പ്രയോഗിച്ച് അയാളെ വലിച്ചു കൊണ്ടുപോയി എന്നും പറയാം. 2 പകലും 2 രാത്രിയും അവൾക്ക് കരീക്കനെ നഷ്ടപ്പെട്ടിരുന്നു. ഇറങ്ങിപ്പോയിട്ട് അയാൾ തിരിച്ചു വന്നില്ല. നാസ്തികൻ ജോർജ് പോലും അമ്പരന്നു. ഇതെന്ത് പണിയാണ് കരീക്കൻ കാട്ടുന്നത്? അപ്പൻ്റെ മരണം മനുഷ്യരെ തളർത്തു. ശരിയാണ്, എന്നുവെച്ച് കൂടെ ഇറങ്ങിപ്പോന്ന പെണ്ണിനെ ഇങ്ങനെ വിഷമിപ്പിക്കാമോ? ജോർജേട്ടന് പണിയായി, അയൽക്കാർ പറഞ്ഞു. പെണ്ണിന് ചെലവിന് കൊടുക്കാറായി. നാസ്തികൻ ജോർജ് അന്വേഷിച്ചിറങ്ങി. പകൽ നേരങ്ങളിൽ എവിടെയാണെന്ന് അറിയില്ലെങ്കിലും രാത്രിയിൽ സെമിത്തേരിയുടെ നിഴൽ പറ്റി കരീക്കൻ നടക്കുന്നത് കണ്ടവരുണ്ട്. 3-ാമത്തെ രാത്രി സെമിത്തേരിക്കുള്ളിൽ നിന്ന് നാസ്തികൻ ജോർജ് അയാളെ പിടികൂടി. അയാൾ തോളത്ത് കൈവച്ചപ്പോൾ കരീക്കൻ പേടിച്ച് നിലവിളിച്ചു. വിളറി വിളത്ത മുഖത്തോടെ പ്രേതത്തെ നോക്കും പോലെ അയാൾ നാസ്തികനെ നോക്കി. നാസ്തികൻ ജോർജിന് വിഷമം തോന്നി. അത്രയ്ക്ക് അവശനായിരിക്കുന്നു ആ ചെറുപ്പക്കാരൻ. ഒരു പകുതി അച്ഛൻ്റെ മുഖവും ഒരു പകുതി അൽമായൻ്റെ മുഖവുമായി വിചിത്ര ഭാവത്തിൽ ഒരാൾ. തകർന്ന മനസ്സ്.
നാസ്തികൻ ആ മനുഷ്യനെ ബലമായി പിടിച്ചുകൊണ്ടു പോന്നു. ഏത് കഷ്ടതയിലും കരയാൻ കൂട്ടാക്കാത്ത മർഗലിത്ത് അയാളെ കണ്ടപ്പോൾ പൊട്ടിക്കരഞ്ഞു. അയാൾക്ക് സംസാരിക്കാനുള്ള ശേഷി ഉണ്ടായിരുന്നില്ല. വാടക വീട്ടിൽ ആദ്യത്തെ രാത്രി മുഴുവൻ മർഗലിത്ത അയാളെ തന്നെ മടിയിൽ കിടത്തി മുഖത്തും മടിയിലും പുറത്തും തലോടിക്കൊണ്ടിരുന്നു. ഇടയ്ക്കിടെ കുനിഞ്ഞ് അവൾ അയാൾ ഉമ്മവച്ചു. നഷ്ടപ്പെട്ട കുഞ്ഞിനെ തിരിച്ചു കിട്ടിയതിൻ്റെ ആശ്വാസം പോലെ എന്തോ ഒന്ന് അവളുടെ ഉള്ളിൽ സംഭവിച്ചുകൊണ്ടിരുന്നു. മുകളിൽ നിന്ന് ചിതറി വീഴുന്ന മഞ്ഞ നിറമുള്ള വെളിച്ചത്തിൽ അയാളുടെ മുഖത്ത് കണ്ണിമ പൂട്ടാതെ അവൾ നോക്കിക്കൊണ്ടിരുന്നു. ഉറക്കത്തിൽ അയാൾ ഞരങ്ങുമ്പോഴൊക്കെ അവൾക്ക് തോന്നി നാണുവാണ് മടിയിൽ കിടക്കുന്നത്. മിണ്ടാതെ അനങ്ങാതെ ഉണർത്താതെ കരയിപ്പിക്കാതെ അങ്ങനെ ഇരുന്ന് നേരം വെളുപ്പിക്കണം. മൂന്നാല് ദിവസം വളർച്ചയുള്ള താടിരോമങ്ങളുടെ മൂർച്ചയിലൂടെ കൈയോടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇടതൂർന്ന മുടിയിൽ വിരലുകൾ കുരുങ്ങി വേർപെടാതാവുമ്പോൾ ഉണങ്ങിവരൻ്റെ ചുണ്ടുകളിൽ ചൂണ്ടുവിരൽ കൊണ്ട് തടവുമ്പോൾ നെഞ്ചിലെ ഇരുണ്ടു കറുത്ത കാടിൻ്റെ തീക്ഷ്ണഗന്ധം മുഖം താഴ്ത്തി വലിച്ചെടുക്കുമ്പോൾ മർഗലീതയുടെ ശരീരത്തിലെ ഓരോ കോശവും അയാളോട് ചേരാൻ പിടഞ്ഞുണർന്നു. അയാളോട് ചേരാൻ, ഹർഷോന്മാദത്തിലെത്താൻ, പൊട്ടിച്ചിതറാൻ, ശാന്തമാവാൻ, വിശ്രാന്തിയിലേക്ക്, സമാധാനത്തിലേക്ക്, മൗനത്തിൻ്റെ ഹൃദയത്തിലേക്ക് തല ചായ്ക്കാൻ ഓരോ കോശവും കൊതിക്കുന്നു. ജൈവഘടനയുടെ ആവശ്യമാണത്. അക്രമാസക്തമായാണ് രതി ഉണരുന്നത് എന്നതിൽ മർഗലീതയ്ക്ക് ആദ്യം ലജ്ജ തോന്നിയിരുന്നു. കണ്ണും മൂക്കുമില്ലാത്ത ആവേഗമാണതിന്. ഉടലാകെ പടർന്നു പിടിക്കുന്ന ഉത്കണ്ഠ. ഒരു ശരീരം മറ്റൊരു ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നതിൽ ഹിംസയും അഹിംസയുമുണ്ട്. കരീക്കനെ പ്രണയിച്ചു തുടങ്ങിയ ആദ്യ നാളുകളിൽ പ്രണയത്തിന് ശരീരം ആവശ്യമില്ലെന്ന് മർഗലീത ഉറച്ചു വിശ്വസിച്ചിരുന്നു. ഉദാത്തമായ അവളുടെ പ്രണയം ശരീരാപേക്ഷ കൂടാതെ എത്ര കാലം വേണമെങ്കിലും മനസ്സിൽ തന്നെ വസിക്കുമെന്ന് അവൾ കരുതി. എന്നാൽ ഓരോ തവണ കരീക്കനെ കാണുമ്പോഴും മഴയിൽ കുതിർന്നു വീഴുന്ന മണ്ണ് പോലെ അവളുടെ വിശ്വാസം അരിഞ്ഞുകൊണ്ടിരുന്നു. അവളുടെ വിശ്വാസങ്ങൾ ഒരു കന്യാസ്ത്രീയുടെയും അവളുടെ ആഗ്രഹങ്ങൾ ഒരു പെണ്ണിൻ്റേതുമായതായിരുന്നു കാരണം. ശരീരമാണ് ആത്മാവിൻ്റെ സുഖാനീക്ഷിയെന്ന് യോഹന്നാൻ കശീശയുടെ പഠനമുറിയിൽ വെച്ച് തന്നെ മർഗലീത തിരിച്ചറിഞ്ഞിരുന്നു. സുഖത്തിന്റെ വാതിലുകൾ തുറക്കുമ്പോൾ പുറത്തേക്കൊഴുകുന്നത് അഴുക്കും വിഷവുമാണെന്നും അതിനാൽ ഉള്ളും ഉടലും സ്വച്ഛമാവുന്നു എന്നും മർഗലീതയ്ക്ക് തോന്നിയിരുന്നു. ശരീരത്തെ കരീക്കൻ എങ്ങനെയാണ് കണ്ടത് എന്ന് മർഗലീതയ്ക്ക് ഇനിയും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. അയാളുടെ ചുംബനങ്ങൾ ചിലപ്പോൾ പൊള്ളുകയും ചിലപ്പോൾ കയ്ക്കുകയും ചിലപ്പോൾ വരൾച്ചയും വിരക്തിയും ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഉണരുമ്പോൾ ഇളം ചൂടുള്ള മടിത്തിൽ കിടക്കുന്നതായും നെറുകയിൽ നിർത്താതെയുള്ള തലോടലുകൾ തുടരുന്നതായും അറിഞ്ഞ് കരീക്കൻ കണ്ണു തുറക്കാൻ മടിച്ചു. കുട്ടിക്കാലമാണെന്നും അമ്മയുടെ മടിത്തട്ടാണെന്നും ജീവിതത്തിൽ യാതൊരു പ്രയാസങ്ങളും സംഘർഷങ്ങളും സംശയങ്ങളും ഇല്ലെന്നും അയാൾക്ക് തോന്നി. വിയർപ്പിൻ്റെയും മൂത്രത്തിൻ്റെയും ഇളം ചോരുള്ള അമ്മയുടെ മടിത്തട്ടിലേക്ക് മുഖം തിരികെ അന്നെന്ന പോലെ അയാൾ കമിഴ്ന്നു കിടന്നു.